താങ്കളും ഞാനും പിശാചിനൊരിക്കലും ചേരില്ല. അവനെ നേരിടുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ പോലും നമ്മോട് പറഞ്ഞിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി പോരാടിക്കൊള്ളുമെന്നത്രേ നമ്മോട് പറഞ്ഞിരിക്കുന്നത്.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ദൈവവചനം അത് എന്തിനേക്കാളും വിലയേറിയതാണ്. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. ഈ വചനം ദിനംതോറും അതിരാവിലെ തന്നെ രുചിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ലഭിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്, എത്ര ആശ്വാസകരമാണ്. ഇന്നും ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ എത്ര ആശ്ചര്യകരമാണല്ലേ. ഓരോ ദിവസവും കഴിയുമ്പോൾ, ഓരോ മാസവും കഴിയുമ്പോൾ, ഓരോ വർഷവും കഴിയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുണ്ട്. വീണ്ടും ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോകുകയാണ്. നമ്മോടൊപ്പം ആരംഭിച്ച അനേകർ ഇന്ന് ഭൂമുഖത്തില്ല. അനേകർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഭയാനകമായ സ്ഥിതിയിലായിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ ഹിതമറിയുവാനും തന്റെ ഹിതത്തിൽ ജീവിക്കുവാനും നമ്മെ വിളിച്ചു, നമുക്ക് ആയുസ് തന്നു. എന്നാൽ ഈ ദൈവവചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്യാം. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട് മറക്കുകയാണോ, അതോ പ്രാവർത്തികമാക്കുവാനായി നാം ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുകയാണോ? നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പഠനം ആരംഭിക്കാം. പ്രിയ കർത്താവേ, വീണ്ടും ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നുപോകുന്നു. കഴിഞ്ഞൊരു വർഷം അവിടെ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ വഴികൾ എത്രയോ അത്ഭുതകരമായിരുന്നു. രോഗത്തിലും ഭാരത്തിലുമൊക്കെ ആയിത്തീർന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് താങ്ങായി തണലായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാമായി കൂടെയുണ്ടായിരുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ അനേകം കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിത്തന്നു. നന്ദിയേടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്കൊരു പുതിയ വർഷം തരുന്നുവെങ്കിൽ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓരോ ദിവസവും ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ ആത്മാവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപണ ഞങ്ങളെ നിറച്ചാട്ട്. വീണ്ടും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിജയം. എല്ലാവരും എല്ലാ രംഗങ്ങളിലും എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നതാണ് വിജയം. തോൽക്കുവാൻ ആർക്കും ആഗ്രഹമില്ല, ഉണ്ടോ? പഠിക്കുവാനുള്ള സമയം മുഴുവൻ ഉഴപ്പി നടന്നവനും പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടണമെന്നത്രേ ആഗ്രഹം. ഇത് ജീവിതത്തെ മൊത്തത്തിൽ കാണുമ്പോഴും സത്യമാണെന്ന് മനസ്സിലാക്കാം. ജീവിതമൊരു പരാജയമായിരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെയാണ്. ഏതൊരു രംഗത്തും വിജയിക്കണമെങ്കിൽ നാം നേരിടേണ്ടത് എന്തിനെ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കോളേജിലും നേരത്തെ സിലബസും പരീക്ഷയുടെ ടൈം ടേബിളും ഒക്കെ നൽകുന്നത്. ഇംഗ്ലീഷ് പരീക്ഷയുടെ അന്ന് മലയാളവും പഠിച്ചുകൊണ്ട് പോയാലത്തെ സ്ഥിതി ഓർത്തുനോക്കൂ. ഇംഗ്ലീഷ് തന്നെയാണെങ്കിലും പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എട്ടാം ക്ലാസ്സിലെ സിലബസ് അനുസരിച്ച് പഠിച്ചുകൊണ്ട് പോയാലോ? അപ്പോൾ നാം നേരിടേണ്ടത് ആരെയാണ്, എന്തിനെയാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ആ ആളിനെക്കുറിച്ച് ശരിയായ ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മെക്കുറിച്ചും നമുക്ക് ശരിയായ അറിവുണ്ടായിരിക്കണം. അതെ, നമ്മുടെ ജീവിതം ഒരു വിജയമാക്കുവാനുള്ള മാർഗങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങൾ നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതെ, എഫേസ്യ ലേഖനം ആറാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരുന്നല്ലോ. ഈ അധ്യായത്തിന്റെ ചിന്താവിഷയത്തിലേക്ക് നാം ഇനിയും പ്രവേശിക്കുകയാണ്. ഇതുവരെ വളരെ പ്രായോഗികമായ പല കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇനിയും പറയുവാൻ പോകുന്നത് പ്രായോഗികമല്ല എന്നർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിന്തകളാണ് ഈ അധ്യായത്തിൽ തുടർന്നും കാണുവാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ അധ്യായത്തിന്റെ ചിന്താവിഷയം സഭ ക്രിസ്തുവിന്റെ ഒരു പടയാളിയാകുന്നു എന്നുള്ളതാണ് എന്ന്. ആ കാര്യം ശരിക്കും വിശദീകരിക്കുന്നത് ആറാം അധ്യായത്തിന്റെ ഇനിയും പഠിക്കുവാൻ പോകുന്ന ഭാഗത്താണ്. ഒരു ദൈവപൈതലിനെ അവന്റെ ബന്ധങ്ങളിൽ നാം ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം തന്റെ പൈതലിന്റെ ഭവനത്തിലാണ് ആരംഭിക്കുന്നത്. അതും ദാമ്പത്യ ജീവിതത്തിൽ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ ആദ്യം പറയുന്നു. തുടർന്നൊരു ദൈവപൈതൽ ഒരു തൊഴിലാളിയോ തൊഴിലുടമയോ ആയിരിക്കുന്ന ലോകത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നു. ഒരു ദൈവപൈതൽ ഇതിൽ ഒന്നായിരിക്കേണ്ടതാണ്, അല്ലാതെ ജീവിക്കുവാനൊക്കില്ലല്ലോ. ഒരു ദൈവപൈതൽ എന്ന സ്ഥിതിയിൽ ഒരു വ്യക്തി തന്റെ സമൂഹത്തിന്റെ നന്മയ്ക്കായി കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ്. അവൻ ഏതെങ്കിലും വിധത്തിലൊരു ഉൽപാദകൻ ആയിരിക്കേണ്ടതാണ്, ക്രിയാത്മകമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ. വെറുതെ കൈയും കെട്ടിയിരുന്ന് ജീവിക്കുക സാധ്യമല്ല. തുടർന്ന് നാം പടയാളിയുടെ ശത്രുവിനെക്കുറിച്ചാണ് കാണുന്നത്. ഒരു യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം പോർക്കളത്തിലാണ്, കളിക്കളത്തിലല്ല. ഒരു ദൈവപൈതൽ ഒരു യുദ്ധരംഗത്താണെന്നും ഈ യുദ്ധം ആത്മീകമായി ചെയ്യേണ്ടതാണെന്നുമുള്ള വസ്തുത ഇന്നാളുകളിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത അറിയാത്തതിനാൽ ശത്രു അല്ലാത്തവരെ നശിപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ് അനേകരും. മുൻപോട്ട് പഠിക്കുമ്പോൾ ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം മനസ്സിലാക്കുവാൻ സാധിക്കും. സാധാരണ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നില്ല എങ്കിൽ ക്രിസ്തീയ നേട്ടങ്ങളുടെ ഉന്നത തലങ്ങളിൽ വലിയ ആത്മീയ വിജയങ്ങളൊന്നും സാധ്യമല്ല. വീട്ടിൽ പരാജയമായവൻ വലിയ ആത്മീകമൊന്നും പറയേണ്ടതില്ല. അവൻ കപടഭക്തിക്കാരനാണെന്ന് ചുരുക്കം. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തൊഴിലുടമ ആത്മീയ നിലവാരത്തിൽ വട്ടപൂജ്യം അല്ലെങ്കിൽ സീറോ ആണ്. അതിനെയും പറയേണ്ടതില്ലല്ലോ. താങ്കളെക്കുറിച്ച് അധികാരപ്പെട്ടവർ ആഗ്രഹിക്കുന്നത്രയും പണിയെടുക്കാതെ കബളിപ്പിച്ച് നടന്നാൽ പിന്നെ പറയുന്ന ആത്മീകമൊക്കെ കളിപ്പീരാണെന്ന്. അതെ, ദൈനംദിന ജീവിതത്തിൽ വിജയമില്ലാത്തവൻ ആത്മീക ജീവിതത്തിൽ ഏതാണ്ടാണെന്ന് പറയേണ്ടതില്ല. അത് സാധ്യമല്ലതാനും. വളരെ ഉന്നതമായ ആത്മീകത്തെക്കുറിച്ച് നാടുനീളെ പ്രസംഗിക്കുകയും ജീവിതത്തിൽ അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ പോകുകയും ചെയ്യുന്നവരെ കണ്ട് ഞാൻ മടുത്തു. വിശുദ്ധിയും വേർപാടും പറയുന്നത് കേട്ടാൽ ഒന്നും പറയണ്ട. എന്നാൽ എത്ര അശ്രദ്ധരായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നറിയാമോ? തങ്ങൾ പറയുന്ന ഉന്നത ജീവിത നിലവാരവുമായി ഒരു ബന്ധവും ഇല്ലാത്തതുപോലെയുള്ള പോക്ക് നമ്മെ സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണ്. അത് വളരെ മനോഹരം തന്നെ. എന്നാൽ സുഹൃത്തെ, നമ്മുടെ പാദങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ തന്നെയാണ്. അത് ഇവിടെ നിന്നും ഇതുവരെ പൊങ്ങിയിട്ടില്ല എന്നോർക്കണം. നമ്മുടെ വേദശാസ്ത്രം ദൈനംദിന ജീവിതത്തിൽ വെളിപ്പെട്ട് കാണണം. ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമല്ല താങ്കൾ നയിക്കുന്നതെങ്കിൽ താങ്കൾ കൺവെൻഷനിലും ആരാധനകളിലും കൂട്ടായ്മകളിലും സമയം പാഴാക്കുകയാണ് എന്ന് ഞാൻ പറയട്ടെ. ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം താങ്കളുടെ ജീവിതം രൂപാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ താങ്കളുടെ ആത്മീക പ്രവർത്തനങ്ങളൊക്കെ അർത്ഥശൂന്യമാണ്. ക്രിസ്തീയ രംഗങ്ങളിൽ പലപ്പോഴും കയ്പിന്റെയും മത്സരത്തിന്റെയും പകയുടെയുമൊക്കെ മനോഭാവം വളരെയേറെ പ്രകടമായി കാണാറുണ്ട്. ക്രിസ്തുവിന്റെ മാർഗത്തെ വളരെയേറെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യമാകുന്നു ഈ കയ്പും പകയും മത്സരവുമെല്ലാം. കൂട്ടായ്മകളിൽ ഏറ്റവും അധികം കാണുന്ന ഒരു രോഗമാണ് ഈ മത്സരവും കയ്പും പകയും. ഈ കാരണത്താൽ ക്രിസ്തുവിന്റെ മാർഗം പലപ്പോഴും ദുഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് ഇത്രമാത്രം ഉയർന്ന പഠിപ്പീരുകളും ഇത്ര താണ ജീവിതവും നാം കാണുന്നു? ഇത് എങ്ങനെ സാധിക്കുമെന്നതാണ് എന്റെ പ്രശ്നം. ബഹുഭൂരിപക്ഷത്തിനും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തലയും ദുരുപദേശത്തിന്റെ പാദങ്ങളുമാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല. എന്തൊരു വിരോധാഭാസമില്ലേ? ഒരു വലിയ അപകടം എന്തെന്നാൽ തലയിലെ ഒരറിവും ഒരു നല്ല വാക്സാമർത്ഥ്യവും ഉണ്ടായിരുന്നാൽ മതി പിന്നെ നമ്മുടെ ആശയങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാം, ജീവിതം എങ്ങനെയുമാകാം എന്ന്. ഓർക്കണം, ഈ പ്രസംഗിക്കുന്ന ഞാൻ വളരെയേറെ സൂക്ഷിക്കണം എന്നെനിക്കറിയാം. വാക്സാമർത്ഥ്യമുള്ളതിനാൽ ഭക്തി ഉണ്ടായിരിക്കണമെന്നില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന പക്ഷം എവിടെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന വസ്തുതയെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നത്ര മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലരും വാളെടുത്ത് വെട്ടുന്നത് സ്വന്തം സഹോദരനെ തന്നെയാണ്. പിശാച് തന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അധോലോകത്തിലോ ചുവന്ന തെരുവുകളിലോ നിശാക്ലബുകളിലോ കൊള്ളക്കാരുടെ മധ്യത്തിലോ അല്ല. ഞാൻ ചിന്തിക്കുന്നത് അവന്റെ ശ്രദ്ധ മുഴുവൻ ഞായറാഴ്ച രാവിലെ പള്ളിയിലും മറ്റുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങളിലുമാണ്. ആത്മീകർ എന്നഭിമാനിക്കുന്ന അവരുടെ ഇടയിലാണ്, ആത്മീക മുൻനിരയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഉറക്കം തൂങ്ങികളായ വിശ്വാസികൾ, സഭാംഗങ്ങൾ ഈ സത്യമൊട്ടും മനസ്സിലാക്കാതിരിക്കുന്നു. മദ്യഷാപ്പുകളും സിനിമാശാലകളുമൊക്കെ അടയ്ക്കുവാനും അടപ്പിക്കുവാനും ഒട്ടുവളരെ വിശ്വാസികൾ കവലപ്രസംഗങ്ങൾ നടത്തുമ്പോൾ വാസ്തവത്തിൽ അവർ ഏഷണി പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന തങ്ങളുടെ വായെ ആദ്യം അടയ്ക്കുകയാണ് വേണ്ടത്. പുറത്തുനിന്നുള്ള ശത്രുത്വത്തെക്കാൾ വളരെയേറെ ഇന്ന് സഭയ്ക്കുള്ളിൽ കാണുന്നു. ഇത് പൊതുവായി പരിഹരിക്കേണ്ടതാകുന്നു എന്നതിനേക്കാൾ വ്യക്തികളായി ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതാണ്. പലരും പിശാചിനെ തിരയുന്നത് അവൻ ഇല്ലാത്ത ഇടങ്ങളിലാണ്. അവൻ അവിടെ ഇല്ലെന്ന് കാണുമ്പോൾ കൈയും കെട്ടിയിരുന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലാണ് പിശാജ് തന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവൻ ശനിയാഴ്ച വൈകിട്ട് പട്ടണത്തിലെ തെരുവുകളിലൂടെ കറങ്ങി നടക്കുകയല്ല, അവൻ സന്ധ്യയ്ക്ക് തന്നെ ഉറങ്ങാൻ പോയി കഴിഞ്ഞു. കാരണം വളരെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ എത്തുവാനാണ് അവന്റെ പരിപാടി. നമ്മളൊക്കെയാണ് ശനിയാഴ്ച വൈകിട്ട് വളരെ താമസിക്കുന്നത് വരെ കറങ്ങി നടന്നിട്ട് ഞായറാഴ്ച താമസിച്ചെണീറ്റ് പള്ളിയിൽ പോകാതെ പോയാൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യുന്നത്. ആത്മീക കൂട്ടായ്മകളിൽ വിശ്വാസികൾ എത്ര അലസരായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു തയ്യാറെടുപ്പും അവർക്കില്ല. ഇവിടെ ഒരു വ്യക്തി ദൈവവചനം ശരിയായി വിഭജിച്ച് നൽകുന്നുവോ, ഏതൊരു സഭ ദൈവവചനത്തിനായി നിൽക്കുന്നുവോ, അവിടെയാണ് ഈ ആത്മീക യുദ്ധം നടക്കുന്നത്. ഈ വലിയ പോരാട്ടം ദൈവവചനത്തിനെതിരായിട്ടാണ്. അവിടെ ആകുന്നു പിശാച് നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ആകുന്നു ആത്മീക പോരാട്ടത്തിന്റെ സ്ഥലം. ആത്മീകമായി മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തെ, പ്രിയ ദൈവപൈതലെ, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആത്മീകരെന്ന് അഭിമാനിക്കുന്ന നമ്മളെയാണ് പിശാച് നോട്ടമിട്ടിരിക്കുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് അവൻ ചിന്തിക്കേണ്ടതില്ല, കാരണം അവർ അവന്റെ കൂട്ടത്തിൽ തന്നെയാണല്ലോ. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായി കൂടുന്ന സ്ഥലമാകാം ചിലപ്പോൾ താങ്കൾക്കായിരിക്കാവുന്നതിലേക്കും ഏറ്റവും അപകടകരമായ സ്ഥലം. അതെ, ഞാൻ അതുതന്നെയാണ് അർത്ഥമാക്കിയത്. യേശുവിനെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ യെരുശലേമിലെ ഏറ്റവും അപകടകരമായ സ്ഥലം ഏതായിരുന്നു? അത് പരീശന്മാരുടെ ഇടയിലായിരുന്നുവോ? അധോലോകത്തിലെ ഭീകരന്മാരുടെ മധ്യത്തിലായിരുന്നുവോ? റോമൻ പടയാളികളുടെ മധ്യത്തിലായിരുന്നുവോ? ഒരിക്കലുമല്ല. ഏറ്റവും അപകടകരമായ സ്ഥലം യേശുവിനോട് കൂടെ ഉള്ള ആ മാളിക മുറിയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് രാത്രി പിശാച് അവിടെയായിരുന്നു. നാം വായിക്കുന്നത് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായി പിശാച് യൂദായിൽ പ്രവേശിച്ചു എന്നത്രേ. പിശാച് അവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ യെരുശലേമിലെ ഏറ്റവും അപകടകരമായ സ്ഥലം അതായിരുന്നു എന്ന് യൂദയും ശിമോൻ പത്രോസും സമ്മതിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോരാട്ടം എവിടെയാണ് നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പലർക്കും ഈ സത്യം അറിയില്ല എന്നതാണ് അവരുടെ പരാജയം. അവർ യുദ്ധം തോൽക്കുന്നു. നിരന്തരമായ തോൽവി. അവർ യുദ്ധത്തിനായി തങ്ങളെ തന്നെ സജ്ജരാക്കിയിട്ടില്ല. നിരന്തര തോൽവി നിരാശയിലേക്കും ഇനിയും വിജയിക്കുവാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്കും അനേകരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആ സ്ഥിതിയിൽ നിന്നും വിടുവിച്ച് വിജയകരമായ ഒരു ജീവിതത്തിലെത്തിക്കുവാൻ നാം ഇപ്പോൾ പഠിക്കുന്ന ഈ ഭാഗം താങ്കളെ തീർച്ചയായിട്ടും സഹായിക്കും. എഫേസ്യ ലേഖനം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ എഫേസ്യ ലേഖനത്തെ യോശുവയുടെ പുസ്തകവുമായി താരതമ്യപ്പെടുത്തി ഞാൻ സംസാരിച്ചതോർക്കുമല്ലോ. യോശുവ പഴയ നിയമത്തിനായിരുന്നതുപോലെ എഫേസ്യ ലേഖനം പുതിയ നിയമത്തിന്. യോശുവ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തി കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ അവർക്ക് ശത്രുക്കളെ നേരിടേണ്ടതായി വന്നു. അവിടെ യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. വിജയങ്ങൾ നേടേണ്ടതുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ സൂചിപ്പിച്ചിരുന്നു, യോർദാൻ നദി നമ്മുടെ മരണത്തിന്റെ ചിത്രമല്ലെന്നും വാഗ്ദത്ത നാട് സ്വർഗത്തിന്റെ ചിത്രമല്ലെന്നും എന്റെ ഈ താരതമ്യത്തെ നാളുകളായി നാം ധരിച്ചു വച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കണ്ടപ്പോൾ പലരും പ്രതികരിച്ചു. അവർ കത്തെഴുതി. കത്തെഴുതിയ ഓരോരുത്തർക്കും എന്റെ നന്ദി. എന്നാൽ ഈ താരതമ്യമല്ലേ യോജിക്കുന്നത്? നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതിനേക്കാൾ ദൈവവചനം പഠിപ്പിക്കുന്ന സത്യമാണല്ലോ നമുക്ക് ആവശ്യം. യോർദാൻ വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നിന്നും താങ്കളും ഞാനും കനാനിലേക്ക് പ്രവേശിക്കുന്നു. അത് ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിലും കൂടിയാണ്. ഒരു ദൈവപൈതൽ ഇന്ന് കനാനിലാകുന്നു പാർക്കേണ്ടത്. ഓർക്കുക, കനാൻ സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നില്ല. അത് സാധ്യമല്ല, കാരണം കനാനിൽ ശത്രുക്കളുണ്ടായിരുന്നു, യുദ്ധങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സ്വർഗത്തിലൊരു പ്രകാരത്തിലുമുള്ള പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം സ്വർഗം സ്വർഗമാകുകയില്ലല്ലോ. വിശ്വാസികൾ എന്ന നിലയ്ക്ക് താങ്കളും ഞാനും പട്ടാള സർവീസിലാണ്. പടയാളിയുടെ ശത്രുവിനെ മനസ്സിലായി. ഇനി യുദ്ധം നമുക്ക് മുൻപിലുണ്ട്. യോശുവ വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിച്ചപ്പോൾ അവന് നേരിടേണ്ടി വന്നത് മൂന്ന് ശത്രുക്കളെയാണ്. ഒന്നാമത് യെരിഹോ പട്ടണം, അത് അവരുടെ വഴിയിൽ തന്നെ തടസ്സമായി നിൽക്കുന്ന യെരിഹോ. ഇന്ന് യെരിഹോ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. യോശുവയ്ക്ക് യെരിഹോ എന്തായിരുന്നുവോ അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് ലോകം. യോശുവയുടെ യഹോവ അരുളി ചെയ്തത് യെരിഹോവോട് യുദ്ധം ചെയ്യരുത്, ആ പട്ടണത്തിന് ചുറ്റും നടക്കുക മാത്രം ചെയ്യുക എന്നത്രേ. എന്തൊരു വിഡ്ഢിത്തരം! ആരാണ് ഈ ഭോഷത്തരം ചെയ്യുന്നത്? എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ ഭോഷത്തരമില്ല. ലോകത്തോട് യുദ്ധം ചെയ്ത് വിജയിക്കുവാൻ സാധ്യമല്ല. ആ മാർഗം നാം അവലംബിച്ചാൽ അത് വെറുമൊരു അബദ്ധം മാത്രമായിരിക്കും. ഒന്ന് യോഹനാൻ 5:4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടും മാത്രമാണ് നമുക്ക് ലോകത്തെ ജയിക്കുവാൻ സാധിക്കുന്നത്. 1 യോഹനാൻ 2:15 നാം വായിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല എന്ന്. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞുപോകുന്നതാണ്. ലോകവും അതിന്റെ സകല മോഹവും ഒഴിഞ്ഞുപോകും. ഒരു ദൈവപൈതൽ അവയെ ഒരിക്കലും സ്നേഹിക്കുവാൻ പാടില്ല. ഇവിടുത്തെ നമ്മുടെ അനുഭവം ഒരു കനാനിലെ അനുഭവമായിരിക്കേണ്ടതാണ്, ഒരു സ്വർഗീയ ഭവനത്തിനുവേണ്ടി പൊരുതുന്ന അനുഭവം. യോശുവയ്ക്ക് നേരിടേണ്ടി വന്ന രണ്ടാമത്തെ ശത്രു ആ ചെറിയ പട്ടണമായ ഹായി ആയിരുന്നു. നമുക്കറിയാം ഹായി ജഡത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന്. ഇന്ന് അനേകം ദൈവമക്കളും ലോകത്തിന്മേൽ ഒരു വിജയം വരിച്ചിട്ട് ഇസ്രായേൽ ജനം അന്നൂതിയ കാഹളം പോലെ ഒരു കാഹളവും ഊതിക്കൊണ്ട് നടക്കുകയാണ്. എന്താണെന്നറിയാമോ ഈ കാഹളമൂത്ത്? ഞാൻ ഇത് ചെയ്യുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ ഇന്നാരെക്കാളും ഭക്തനാണ്, ഞാൻ ഇന്നിടത്തൊക്കെ ജയിച്ചല്ലോ എന്നും പറഞ്ഞു. എന്നാൽ അവർ വലിയ പരാജയത്തിലേക്കാകുന്നു പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. യോശുവ നേരിടേണ്ടി വന്ന മൂന്നാമത്തെ ശത്രു ഗിബയോന്യരായിരുന്നു. അവർ കൌശലക്കാരും വക്രബുദ്ധികളും ആയിരുന്നു. അടുത്ത മലമുകളിൽ പാർത്തിരുന്ന അവർ വളരെ ദൂരെ നിന്നും വന്നവരാണ്. തങ്ങൾ എന്ന് ധരിപ്പിക്കത്തക്കവണ്ണം പൂത്ത അപ്പവും കീറിപ്പറിഞ്ഞ ചെരുപ്പുകളും ധരിച്ചു വന്നത് നാം കാണുന്നുണ്ട്. ഗിബയോന്യർ പിശാചിനെ പ്രതിനിധീകരിക്കുന്നു. അവർ യോശുവയെ കബളിപ്പിച്ചു. അവൻ അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവരാണ് യോശുവയെ പ്രശ്നത്തിലാക്കിയത്, അവനെ ആകെ കുഴക്കിയത് ഈ ഉടമ്പടിയാണ്. ഹായിയിൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അതിനെ ദൈവസന്നിധിയിൽ ശരിക്കും കൈകാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് വിജയം നൽകി. ജഡത്തെ അതിജീവിക്കേണ്ട വിധം അങ്ങനെയാണ്. എന്നാൽ ഗിബയോന്യരുടെ കാര്യം എന്താണ്? യോശുവ അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവർ അവന് പ്രശ്നമായി തീരുകയും ചെയ്തു. നാം സാത്താനോട് ഉടമ്പടി ഉണ്ടാക്കിയാൽ, ചേർന്നു പോകുവാൻ തീരുമാനിച്ചാൽ തോൽവി നമുക്ക് തന്നെയാണെന്ന് നാം മനസ്സിലാക്കും. ഉടമ്പടി ഉണ്ടാക്കുന്നതിനു മുൻപ് തന്നെ അത് ഗ്രഹിച്ച് മാറി നിൽക്കാമെന്ന് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? ശ്രദ്ധിക്കുക, നമുക്ക് തന്നെ അവനെ അതിജീവിക്കുവാൻ, അവനെ ജയിക്കുവാൻ സാധ്യമല്ല. താങ്കളും ഞാനും പിശാചിനൊരിക്കലും ചേരില്ല. അവനെ നേരിടുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ പോലും നമ്മോട് പറഞ്ഞിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി പോരാടിക്കൊള്ളുമെന്നത്രേ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എഫേസ്യലേഖനം 6:9 വരെ നാം പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഭാഗത്തിന്റെ മുഖവരയ്ക്കായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. 10 നാം വായിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ക്രിസ്തീയ ജീവിതം നിരന്തരവും അനുദിനവുമുള്ള ഒരു പോരാട്ടമാണ്. ഒരു വിശ്വാസി കർത്താവിന് കൂടുതൽ പ്രയോജനമുള്ള വ്യക്തിയാകും തോറും ശത്രുവിന്റെ നിഷ്ഠൂരമായ ആക്രമണത്തിന് വിധേയനാകും. ഒടുവിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നെങ്കിലും ഇത് അപ്രധാന കാര്യമല്ല. ദൈനംദിന ജീവിതത്തിലെ ബന്ധങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾക്ക് ശേഷം അപ്പസ്തോലൻ ബുദ്ധിയായി പൊതുവായി എല്ലാവരോടും കർത്താവിൽ ശക്തിപ്പെടുവീൻ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിനോടുള്ള ബന്ധത്തിൽ അവന്റെ ഹിതത്തിന്റെയും കൃപയുടെയും പരിധിക്കുള്ളിൽ അവനാണ് ശക്തിപ്പെടുത്തേണ്ടത്. ആത്മീക ശക്തിയുടെ മുഴുരഹസ്യവും കർത്താവിനോടുള്ള ഐക്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11 വായിക്കുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഈ പൌലോസ് എന്താണ് ഇവിടെ സംസാരിക്കുന്നത്? ആത്മീക ദുഷ്ടതയെക്കുറിച്ചാണ് പൌലോസ് സംസാരിക്കുന്നത്. അതെ, സാത്താന്യമായ പ്രവർത്തനങ്ങൾ. അവൻ തന്റെ ലേഖനത്തിന്റെ അവസാനത്തിലേക്ക് വന്ന് പറയുന്നത് എന്തെന്ന് ശ്രദ്ധിക്കുക. എല്ലാറ്റിന്റെയും ഉപസംഹാരമായി ഞാൻ പറയട്ടെ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. താങ്കളുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ പിശാചിനെ തോൽപ്പിക്കുവാൻ താങ്കളെക്കൊണ്ട് സാധിക്കുകയില്ല. കർത്താവിൽ ശക്തിപ്പെട്ടിരിക്കുക, അതത്ര നമുക്ക് ആവശ്യം. താങ്കൾക്കും എനിക്കും ബലം ലഭിക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ പറഞ്ഞത് മാത്രമാണ്. 12 വാക്യത്തിൽ നാം വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ഒരു ദൈവപൈതൽ പോരാടേണ്ട ശത്രു ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല എന്നത്രേ. ജഡരക്തങ്ങൾ മർത്യാവസ്ഥയിലുള്ള മനുഷ്യത്വത്തെ കാണിക്കുന്നു. നമ്മുടെ ശത്രു ആത്മീയമാണ്, യുദ്ധം ആത്മീയമാണ്. അതുകൊണ്ടത്രേ നമുക്ക് ആത്മീയ ശക്തി ആവശ്യമായിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജഡത്തോടല്ല ശത്രു എന്ന വിധത്തിൽ പോരാടേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്. ജഡം മരിച്ചു എന്ന പരിഗണനയിൽ ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ്. ജഡത്തിന്മേലുള്ള വിജയം എപ്രകാരമെന്ന് റോമാലേഖനം 6 വിവരിച്ചിട്ടുണ്ട്. പഴയ സ്വഭാവത്തോട് പോരാടുന്നത് തോൽവിയിലേക്ക് നയിക്കും. അപ്രകാരത്തിലുള്ള ഒരു അനുഭവം 7 പൌലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലവിധ ആയുധങ്ങളുമായി തയ്യാറായി നിൽക്കുന്ന സാത്താന്റെ യുദ്ധ കൌശലത്തെയും കടന്നാക്രമണങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗത്തിന് മാത്രമേ സാധിക്കൂ. അവനെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം അവന്റെ തീയമ്പുകളെ തടുത്ത് തോൽപ്പിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ടത്ര ഒരു ദൈവപൈതൽ, അതെ ഒരു ക്രിസ്തീയ പടയാളി, താൻ ജഡരക്തങ്ങളോടല്ല പോരാടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നത്. നാം മറ്റുള്ള മനുഷ്യരോട് പോരാടരുത്. ശത്രു ആത്മീയമാണ്, പോരാട്ടം ആത്മീയമാണ്. നമുക്ക് പോരാട്ടമുള്ള വ്യക്തി എന്ന് നാം ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ പിശാചാണ് ഓരോ വിശ്വാസിയുടെയും ശത്രു. പിശാചിനോട് ജയിക്കുവാനുള്ള മാർഗം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് നിൽപ്പീനെന്നുള്ള കൽപ്പന അനുസരിക്കുക എന്നതത്രേ. നാം ഒരു ആത്മീയ യുദ്ധത്തിലാണ്. പിശാച് തന്റെ പ്രിയ ഭൃത്യന്മാരെയെല്ലാം അവരുടെ നിലയനുസരിച്ച് ക്രമീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. നാം അവർക്കെതിരായിട്ടാണ് പോരാടുന്നത്. ദുഷ്ടാത്മസേനയോടുള്ള മല്ലുയുദ്ധമാകുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. 12 വാക്യം വാസ്തവത്തിൽ ആയിരിക്കേണ്ടത്രയും ശക്തി നമ്മുടെ തർജ്ജമകളിൽ ഒന്നും നൽകി കാണുന്നില്ല. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുഷ്ടാത്മാക്കൾക്കും എതിരായിട്ടുമാണ് പടവെട്ടുന്നത്. ഇതത്ര നമ്മുടെ പോരാട്ടം. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും ഒരു പൈശാചിക ലോകമുണ്ട്. ഈ കാലത്ത് അത് അതിനെ തന്നെ വെളിപ്പെടുത്തുന്നു. അങ്ങനൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന മനുഷ്യർ യഥാർത്ഥ സ്ഥിതി കാണാതെ അന്ധന്മാരായി കഴിയുന്നവരാണ്. അതൊക്കെ മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമാണെന്ന് വാദിക്കുന്നവർ, ദുർദേവതാ വിശ്വാസം അല്ലെങ്കിൽ പിശാചിലുള്ള വിശ്വാസം പരക്കെ അറിയപ്പെടുന്ന ഒരു വിഷയമാണെന്ന് സമ്മതിച്ചേ മതിയാകൂ. സാത്താന്റെ പള്ളികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വഴി തെറ്റായ സമൂഹങ്ങൾക്ക് വളരെ വിചിത്രമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഇതൊക്കെ മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണെന്ന് ചിന്തിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ സേവക്കാരെയും കൂടോത്രക്കാരെയും മന്ത്രവാദികളെയും പിശാചിന്റെ പണികൾ എന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് പറഞ്ഞത് ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന്? ഈ കാര്യങ്ങൾ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ കണ്ണു തുറന്നൊന്ന് നോക്കൂ. എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കൂ. മനുഷ്യരെ എല്ലാവിധത്തിലുമുള്ള പൈശാചിക പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ലോകത്തിൽ ആത്മശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭയ്ക്കെതിരായി ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നു. അവർ വിശ്വാസിക്കെതിരായി, ദൈവത്തിനെതിരായി, ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഒന്നുമില്ലാത്തതുപോലെ ചിന്തിച്ച് തള്ളിക്കളയരുത്. ഇത് സംഭവിക്കുന്നു. താങ്കളും ഞാനും തനിയെ ഇതിനെ നേരിടുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ്. സ്വന്ത കഴിവുകൾ കൊണ്ട് ചെന്നാൽ അടയറവ് പറയുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് നാം മറക്കരുത്. ഈ ശക്തികൾ ശരിക്കും സംഘടിപ്പിച്ചിരിക്കുകയാണെന്ന് ഓർക്കണം. നല്ല ക്രമത്തിൽ തന്നെ കാര്യങ്ങൾ തയ്യാർ ചെയ്തിരിക്കുകയാണ്. വാഴ്ചകൾ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ രാജ്യങ്ങളുടെ ചുമതലയുള്ള പിശാചുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ജനറൽമാരുടെ തസ്തികയ്ക്ക് തുല്യമായിട്ടുള്ളതാണ് ഈ പറഞ്ഞത്. അധികാരങ്ങളെന്നത് മനുഷ്യരെ ബാധിക്കുവാൻ തേടി നടക്കുന്ന പിശാചുക്കളാണിവ, അശുദ്ധാത്മാക്കൾ. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ എന്നാൽ സാത്താന്റെ ഈ ലോകത്തിലെ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന പിശാചുക്കൾ എന്നത്രേ. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്നാൽ മതത്തിന്റെ ചുമതലയുള്ള സ്വർലോകത്തിലെ പിശാചുക്കൾ എന്നത്രേ. ശരിക്കും ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംഘമാണ് സാത്താനുള്ളത്. അവന്റെ സംഘടന ഇപ്പോൾ ഈ ലോകത്തിലെല്ലാം കൈയടക്കുവാൻ ശ്രമിക്കുന്നു. കൌശലത്താൽ അവനെല്ലാം സ്വന്തമാക്കുവാൻ പണിപ്പെടുന്നു. ജീവിതത്തിലെ ഹൃദയത്തകർച്ചയ്ക്കും ഹൃദയവേദനയ്ക്കും കഷ്ടപ്പാടുകൾക്കും ദുരന്തങ്ങൾക്കും എല്ലാം പിൻപിൽ സാത്താനാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്ന വലിയ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അവനാണ്. അവന്റെ പണി തന്നെ കലക്കമുണ്ടാക്കുക എന്നതത്രേ. അവൻ ഇത്രയും ക്രമീകൃതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നാം എത്രമാത്രം അലസരായിട്ടാണ്, എത്രമാത്രം ക്രമം വിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. ശ്രദ്ധിക്കുക, നാം എത്ര വലിയ തയ്യാറെടുപ്പോടെ ശ്രദ്ധയോടെ വേണം മുൻപോട്ടു പോകേണ്ടത്. ഒന്നാമതായി നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമം അടുക്കും ചിട്ടയുമുള്ളവരാകണം. ദൈവവചനത്തിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാൻ തയ്യാറാകണമെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ദൈവവചനപ്രകാരം ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്കിതേക്കുറിച്ച് കൂടുതലായി വരുന്ന ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിച്ച വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം എത്ര ശക്തമായി എത്ര വ്യക്തമായി ഞങ്ങളോട് ഞങ്ങൾക്കുള്ള പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ കർത്താവേ അത് അറിഞ്ഞ് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തക്കണം. അവിടുത്തെ പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇതാ താങ്കൾക്കൊരു സന്തോഷവാർത്ത. ജീവസന്ദേശം ബൈബിൾ പഠനം പുസ്തക രൂപത്തിൽ താങ്കൾക്കും ഇതിന്റെ ഒരു കോപ്പി സ്വന്തമാകണ്ടേ? വിശദവിവരങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടും.
എഫേസ് ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
തേടി വന്നു ദോഷിയാണെന്നെയുമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാണെന്നെയുമെന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാനെഴുതല്ലേ എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ലേ എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയുമെന്നെയും നാഥ. സിയോൻ മലയിൽ സീമയറ്റാനന്ദം, സീ തേടി വന്നു ദോഷിയാൻ എന്നെയും.